സ്വാഗതം ദില്ലി ദാലിയിലേക്ക്. ഞാൻ എസ് ഗോപാലകൃഷ്ണൻ. ഇന്നത്തെ പോഡ്കാസ്റ്റ് ശ്രീലങ്കൻ പ്രശ്നത്തെ കുറിച്ചാണ്. ശ്രീലങ്ക അവരുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അഭൂതപൂർവമായ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ സ്വാഭാവികമായും പ്രധാന അയൽ രാജ്യമായ ഇന്ത്യയ്ക്കും ഇന്ത്യക്കാർക്കും അതിൽ ഉള്ള ആശങ്ക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ധനക്ഷാമവും ഭക്ഷ്യക്ഷാമവും ആ രാജ്യത്തെ വല്ലാതെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്ന 2002 മാർച്ച് അവസാന വാരത്തിൽ ശ്രീലങ്കയിലെ തെരുവുകളിൽ ജനങ്ങളുടെ നീണ്ട ക്യൂ കാണപ്പെടുകയാണ്. ചോദ്യക്കടലാസ് അച്ചടിക്കാൻ കടലാസും ലഭ്യമല്ലാത്തതിനാൽ പരീക്ഷകൾ പോലും മാറ്റിവെക്കുന്ന അവസ്ഥയാണ് ഇന്ന് ശ്രീലങ്കയിലുള്ളത്. ഇതിനിടയ്ക്കാണ് തമിഴ്നാട് തീരത്തേക്ക് അഭയാർത്ഥികൾ അടങ്ങുന്ന ബോട്ടുകൾ വന്ന് ഒന്ന് രണ്ട് സംഭവങ്ങൾ ഉണ്ടായതെന്ന് നാം വായിച്ചു. ഈ അവസരത്തിൽ ദില്ലി ദാലിയിൽ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുവാനായി എത്തിയിരിക്കുന്നത് പ്രൊഫസർ മാത്യു ജോസഫ് സി ആണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളും അന്താരാഷ്ട്ര വിഷയങ്ങളിലും ആധികാരികമായി സംസാരിക്കുന്ന ആളാണ് പ്രൊഫസർ മാത്യു ജോസഫ്. അദ്ദേഹം ദില്ലി ദാലിയുടെ ദീർഘകാല സുഹൃത്തും കൂടിയാണ്. അറിയപ്പെടുന്ന അക്കാദമിക് സാമൂഹിക വിദഗ്ധനാണ് പ്രൊഫസർ മാത്യു ജോസഫ്. അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലെ പ്രശസ്തമായ ജാമിയ മിലിയ ഇസ്ലാമിയ കേന്ദ്ര സർവകലാശാലയിലെ പ്രൊഫസറാണ്, അധ്യാപകനാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, ശ്രീലങ്കൻ വിഷയത്തെ എങ്ങനെ കാണുന്നു മാത്യു ജോസഫ്?
ശ്രീലങ്കയുടെ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധിയും അതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങളും ഏതൊരു മൂന്നാം ലോക രാജ്യത്തെയും വികസ്വര രാജ്യത്തെയും ബാധിക്കാവുന്ന ഒന്നാണ്. അപ്പം അത് അവരുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് നമ്മുടെ പാൻഡമിക്കിന്റെ
മാത്യു പറയുന്നത് നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങൾക്കും ഭാവിയിൽ ഉണ്ടാകാനിടയിൽ സാധ്യതയുള്ള ഒരു ക്രൈസിസ് ആണെന്നാണ്.
തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് കടം വാങ്ങി മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ അന്താരാഷ്ട്ര നാണ്യനിധി പോലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ കടം വാങ്ങി വികസന പ്രവർത്തനങ്ങൾ നടത്തുകയും അതിൽ കൃത്യമായൊരു നിയന്ത്രണം പാലിക്കാതിരിക്കുകയും ഈ വരവ് ചെലവ് കണക്കുകൾ തമ്മിലുള്ള ഒരു അനുപാതം കൃത്യമായി സൂക്ഷിക്കാതിരിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾക്ക്, അതുപോലെ വലിയ അളവിൽ കറപ്ഷൻ അഴിമതി ഭരണതലത്തിലുള്ള രാജ്യങ്ങൾക്ക് എല്ലാം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയാണ് ശ്രീലങ്ക. പക്ഷേ ശ്രീലങ്കയിൽ ഇങ്ങനെയൊന്നും ഉണ്ടാകും എന്ന് അധികം പേരും പ്രതീക്ഷിച്ചിരുന്നില്ല. പൊതുവെ മൂന്നാം ലോക രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ദക്ഷിണേഷ്യ മേഖലയുള്ള രാജ്യങ്ങളിൽ, ജീവിത സൂചികയെല്ലാം മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നിലുള്ള രാജ്യമാണ്, വികസനത്തിന്റെ കാര്യത്തിലും വളരെ മുന്നിലുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. അതുമാത്രമല്ല, ശ്രീലങ്ക ഒരു മിഡിൽ ഇൻകം കൺട്രിയുടെ സ്വഭാവത്തിലേക്ക് മാറി വരുന്ന ഒരു ഘട്ടം കൂടെ ആയിട്ടാണ് പലരും കരുതിയിരുന്നത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ആർക്കും പ്രതീക്ഷിക്കാനാവാത്ത തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി അവരെ ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു ഈ സാമ്പത്തിക പ്രതിസന്ധി പ്രധാനമായിട്ടും അവരുടെ സാമ്പത്തികമായ നടത്തിപ്പിലെ കെടുകാര്യസ്ഥ ഒരു ഘടകമാണ്. ഒപ്പം തന്നെ അവരുടെ നിയന്ത്രണത്തിന് പുറത്തുള്ള ചില കാര്യങ്ങൾ, ഉദാഹരണത്തിന് ഈ കോവിഡ് മഹാമാരി ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകൾ, ഇപ്പം അതുപോലെ തന്നെ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും അവരുടെ പരിപൂർണമായ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങളല്ല. പക്ഷേ അത്തരമൊരു പ്രശ്നം ഉണ്ടായാൽ അത് തങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വളരെ മോശമായി ബാധിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ വലിയ സാമ്പത്തികമായ കാര്യങ്ങൾ മെച്ചമായി കൊണ്ടു നടക്കുന്നതിന് വലിയ വീഴ്ച അവിടുത്തെ ഗവൺമെന്റ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മറ്റു രാജ്യങ്ങൾക്ക് ഉണ്ടാവാത്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ശ്രീലങ്കയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം.
ഇതിന് സമാനമായ ഒരു സാഹചര്യം എൻ്റെ ഓർമ്മയിൽ ഉണ്ടാകുന്നത് 2007 കൊല്ലങ്ങൾക്ക് മുൻപ് ഗ്രീസ് കണ്ട വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. അത് ലോകരാഷ്ട്രങ്ങളുടെ മുഴുവൻ സഹായത്തോടുകൂടി എങ്ങനെ കരകയറി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോഴും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഗ്രീക്സുമായിട്ട് ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്ന ഒരു സമാനത, ഈ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം അവിടെയും ടൂറിസമാണ് എന്നുള്ളതാണ്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം GDP 10% വരുന്നത് ടൂറിസത്തിലൂടെയാണ്. കോവിഡിന്റെ കാലത്തും അതിന് തൊട്ട് മുമ്പുണ്ടായ ഭീകരാക്രമണത്തിന്റെ ഭാഗമായിട്ടും ശ്രീലങ്കയിലെ ടൂറിസം തകർന്നുപോയി എന്നുള്ളതും നമുക്ക് അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇക്കൊല്ലം $690 കോടി, ഏകദേശം 52633 ഇന്ത്യൻ രൂപയുടെ കണക്കിൽ 52,633 കോടി രൂപ വിദേശ കടം തിരിച്ചടക്കേണ്ട അവസ്ഥയിലേക്ക് ശ്രീലങ്കയുടെ സാമ്പത്തിക അവസ്ഥ മാറുകയും, എന്നാൽ ശ്രീലങ്കയുടെ പക്കൽ ഇപ്പോൾ ഉള്ളത് വെറും 290 കോടി ഡോളറിന്റെ വിദേശ നാണയ സഹായം മാത്രമാണ് എന്നുള്ളതുമാണ് കാണുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ പോഡ്കാസ്റ്റിന് തൊട്ട് മുമ്പ് ശ്രീലങ്കൻ മിറർ എന്ന് പറയുന്ന ഇന്നത്തെ പത്രം വായിക്കുകയായിരുന്നു. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും അവർക്ക് കൂടുതൽ കൂടുതൽ വായ്പ ലഭിക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ത്യയും ചൈനയുമായിട്ട് വലിയ വൻകടബാധ്യത ശ്രീലങ്കയ്ക്ക് ഉണ്ട്. 2021 ബംഗ്ലാദേശ് 50 മില്യൺ ഡോളർ ധനസഹായം ശ്രീലങ്ക ചെയ്തു. ഇന്നത്തെ പത്രം, ഇന്നത്തെ ശ്രീലങ്കൻ പത്രത്തിൽ ഞാൻ ഒരു 4 പേജോളം ബംഗ്ലാദേശ് സർക്കാരിന്റെ പരസ്യം തന്നെയാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ചൈനയുടെ കോളനിയായി മാറുമോ എന്ന് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഒരു കഴിഞ്ഞ ഒരു ദശകത്തിൽ ഭയപ്പെട്ടുകൊണ്ടിരുന്നതാണ് ശ്രീലങ്കയെ കുറിച്ച്. എൻ്റെ ഒരു ചോദ്യം, ഇന്ത്യയാണോ ചൈനയാണോ അന്താരാഷ്ട്ര ബന്ധങ്ങൾ സൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലാണ് ഞാൻ പ്രൊഫസർ മാത്യു ജോസഫിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇന്ത്യയാണോ ചൈനയാണോ ശ്രീലങ്കയുടെ സ്വാഭാവിക ബന്ധു?
തീർച്ചയായും ഇന്ത്യയാണ്. പല കാരണങ്ങളാൽ അത് ഇന്ത്യയാണ്. ഒന്ന് സാംസ്കാരികമായ കാരണങ്ങളാൽ അത്തരത്തിലുള്ളൊരു ബന്ധമുണ്ട്. മതപരമായ കാര്യങ്ങളിൽ അങ്ങനെ ഒരു ബന്ധമുണ്ട്. പിന്നെ വംശീയമായ കാരണങ്ങളാലും ഇന്ത്യയുമായി ബന്ധമുണ്ട്. സിൻഹള വിഭാഗം എന്ന് പറയുന്ന ആൾക്കാർ, അവർ പ്രധാനമായും ഈ കലിംഗ പ്രദേശത്തു നിന്നും ശ്രീലങ്കയിലേക്ക് കുടിയേറിയതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മാത്രമല്ല, ശ്രീലങ്കയുടെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിൽ തമിഴ് വംശജരുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുമായി പല നിലകളിൽ ബന്ധമുള്ളൊരു രാജ്യം എന്ന നിലയ്ക്ക് തീർച്ചയായും ഇന്ത്യയാണ് ശ്രീലങ്കയുടെ സ്വാഭാവിക ബന്ധു എന്ന കാര്യത്തിൽ യാതൊരു സംശയമല്ല. മാത്രമല്ല, ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ കാര്യം ഗോപാലകൃഷ്ണൻ സൂചിപ്പിക്കുന്നുണ്ട്. ദക്ഷിണേഷ്യൻ രാജ്യങ്ങൾ അവരൊരു സാംസ്കാരികമായും രാഷ്ട്രീയമായും ഒക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർക്ക് പോലുള്ള റീജിയണൽ ഓർഗനൈസേഷൻസ് ഉണ്ടായത്. ഇത് നിർഭാഗ്യവശാൽ സാർക്ക് കാര്യമായി പ്രവർത്തിക്കുന്ന ഒരു ഘട്ടത്തിലല്ല. സത്യത്തിൽ ഈ രാജ്യങ്ങളുടെ എല്ലാം സ്വാഭാവികമായ ഒരു ഒരു മണ്ഡലം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയാണ്. അത് ഈ രാജ്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നത്, ഇന്ത്യ അടക്കം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ബംഗ്ലാദേശ് പോലുള്ളൊരു രാജ്യം അത്രയേറെ സഹായിക്കാൻ സാധ്യതയുണ്ട്, കഴിയും, അങ്ങനെ ഒരു രാജ്യത്തിന് കഴിയുമെന്ന് പോലും പ്രതീക്ഷിക്കാൻ നമുക്കാവുന്നതല്ല. അതിന് ഈ ദക്ഷിണേഷ്യയിലെ മറ്റൊരു ചെറു രാജ്യം നേരിടുന്ന പ്രതിസന്ധിയോടുള്ള ഒരു പ്രതികരണം എന്ന നിലയിൽ കൂടെയാണ് ബംഗ്ലാദേശിന്റെ സഹായം കടന്നു വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും എല്ലാം മണ്ഡലം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയാണ്. അത് വിട്ട് ചൈനയെ ഒരു പ്രധാന പങ്കാളിയായി സ്വീകരിക്കുമ്പോൾ മറ്റൊട്ടനവധി പ്രശ്നങ്ങൾ ഉണ്ടാവും. അതിൻ്റെ വിശദ വിവരങ്ങൾ പിന്നീട് ഈ എനിക്ക് തോന്നുന്ന കുറച്ചുകൂടെ ചോദ്യങ്ങൾ വിശദമാകുമ്പോൾ ചൈനയുമായുള്ള ബന്ധത്തിലെ വിശദ വിവരങ്ങൾ സംസാരിക്കാനാവുമെന്നാണ് ഞാൻ കരുതുന്നത്.
ഈ ഇപ്പൊ സാർക്കിന്റെ കാര്യം പറഞ്ഞു. ഈ സാർക്കിന്റെ പരാജയത്തിനെ ആഗോള രാഷ്ട്രീയത്തിന്റെ സാഹചര്യത്തിൽ സാർക്ക് പരാജയപ്പെടാനുള്ള ചരിത്രപരമായ കാരണങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ദുർബലമാകാനുള്ള?
മറ്റ് റീജിയണൽ ഓർഗനൈസേഷൻസ് നിന്ന് വ്യത്യസ്തമായി റീജിയണൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്ന വേദിയിൽ പരസ്പര രാജ്യങ്ങൾ തമ്മിലുള്ള പരസ്പരം പ്രശ്നങ്ങൾ, പരസ്പരമുള്ള പ്രശ്നങ്ങൾ, അത് വൈരത്തിൻ്റെതായാലും സഹകരണത്തിൻ്റെതായാലും ഉന്നയിക്കാൻ പാടില്ല എന്ന ഒരു നിയമമാണ് സാർക്ക് പിന്തുടർന്നു വന്നിരുന്നത്. അത് പ്രധാനമായും ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഈ സാർക്കിന്റെ വേദികൾ ഉന്നയിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണ്. പക്ഷേ അങ്ങനെ ഒരു 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 കൺവെൻഷൻ നിലവിലുണ്ടെങ്കിലും സാർക്കിന് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാൽ തന്നെ അത് മുന്നോട്ട് പോകാനാവാത്ത അവസ്ഥയിലാണ്. മറ്റെല്ലാ റീജിയണൽ ഓർഗനൈസേഷൻസും വളരെ മുന്നോട്ട് നീങ്ങിയ, ഇപ്പോൾ ആസിയാന്റെ കാര്യമെടുത്താലും മറ്റ് ഒട്ടനവധി EU പോലുള്ള റീജിയണൽ ഓർഗനൈസേഷൻസിന്റെ കാര്യമെടുത്താൽ അതൊക്കെ വളരെ മുന്നോട്ട് പോയ ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈരം സാർക്കിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തടസ്സപ്പെടുത്തി. പക്ഷെ അതിലെ ചെറു രാജ്യങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും പ്രതിഷേധവും ഉണ്ട്. ചെറു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, ശ്രീലങ്ക, മാലദ്വീപ് തുടങ്ങിയ ചെറു രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു റീജിയണൽ ഓർഗനൈസേഷൻ വലിയൊരളവിൽ സഹായകരമായിരുന്നു അവരുടെ വികസനത്തെ സംബന്ധിച്ച്. പക്ഷെ അത് മുന്നോട്ട് കൊണ്ടുപോകാനാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് പ്രവർത്തിക്കാനാവാത്ത ഒരു റീജിയണൽ ഓർഗനൈസേഷന്റെ തടവുകാരായി നിൽക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ സഹായം സ്വീകരിക്കാൻ പുറത്തേക്ക് നീങ്ങുന്നതാണെന്നുള്ള ചിന്തയാണ് പല രാജ്യങ്ങളെയും ഈ മേഖലയിൽ തന്നെയുള്ള പല ചെറിയ രാജ്യങ്ങളെ പലതിനെയും ചൈനയുമായി അടുപ്പിക്കുന്നത്. ബംഗ്ലാദേശിന്റെ കാര്യമായാലും നേപ്പാളിന്റെ കാര്യമായാലും ശ്രീലങ്കയുടെ കാര്യമായാലും മാലദ്വീപ്സിന്റെ കാര്യമായാലും ഈ രാജ്യങ്ങളെ ചൈനയുമായി അടുപ്പിക്കുന്നതിൽ ഒരു വലിയ പങ്ക് ഈ സാർക്കിന്റെ പ്രവർത്തന പരാജയത്തിലുണ്ട്. അതിന് രണ്ട് രാജ്യങ്ങളും, ഇന്ത്യയും പാകിസ്ഥാനും ഉത്തരവാദികളാണെന്നാണ് എന്റെ വിചാരം.
അതായത് ഈ സാർക്കിലെ പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നിരന്തര വൈരം ഈ പ്രദേശത്തിലെ ഒരു ഐക്യ സാധ്യതയെ മൊത്തത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത്.
തീർച്ചയായും തീർച്ചയായും അതാണ് ഒരു പ്രധാന പ്രശ്നം. ഇവിടെ ഈ പ്രശ്നം കുറച്ചുകൂടെ രമ്യമായി സംസാരിക്കാവുന്ന ഒരു അവസ്ഥയിൽ ആവുകയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, ചൈനയുമായി ഇത്രയും വലിയ തർക്കങ്ങളുണ്ടെങ്കിലും ചൈനയുമായി സാമ്പത്തിക ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് ഇന്ത്യക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഇപ്പോഴാണ് ഈ ബോർഡർ ഇഷ്യൂ വലിയൊരു പ്രധാനമായ പ്രശ്നമായി വരുന്നത്. എന്നിട്ട് പോലും സാമ്പത്തിക ബന്ധങ്ങളിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. അതുപോലെ ഇത്തരത്തിലുള്ളൊരു ബന്ധം പാകിസ്ഥാനുമായി നിലനിർത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ അതൊരു തീർച്ചയായും നമ്മുടെ ഈ ദക്ഷിണേഷ്യ മേഖലയിലെ സംഘർഷാവസ്ഥ പരിഹരിക്കപ്പെടാനും ഒരു പരിധിവരെ ചെറിയ രാജ്യങ്ങൾക്കെല്ലാം ദക്ഷിണേഷ്യ തന്നെ തങ്ങളുടെ പ്രവർത്തന മണ്ഡലമായി തങ്ങൾക്ക് സഹായം ലഭിക്കുന്ന കേന്ദ്രസ്ഥാനമായി ദക്ഷിണേഷ്യ തന്നെ കാണാനും കഴിയുമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ അത് സാധിക്കാതെ പോകുന്നത് ഈ തർക്കം സാർക്ക് പോലുള്ള റീജിയണൽ ഓർഗനൈസേഷന് മേൽ വരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ള കരുതലിനെയാണ് അത് കാണിക്കുന്നത്.
ഞാൻ ഇന്നലെ കണ്ട ഒരു വാർത്ത, ചൈനയിൽ നിന്ന് ഉള്ളൊരു വാർത്ത, ശ്രീലങ്ക കൈ നീട്ടുമ്പോൾ അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഈ ഘട്ടത്തിൽ ശ്രീലങ്ക കൈ നീട്ടുമ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ ചൈനയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണം നെഗറ്റീവാണെന്നാണ്. ചൈന പുറംതിരിഞ്ഞു നിൽക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ പ്രശ്നം സ്വയം പരിഹരിക്കണം എന്നുള്ള നിലയിലേക്ക് ചൈന മാറുന്നു എന്നുള്ളതാണ് ഞാൻ വായിക്കാൻ കഴിഞ്ഞത്. ഇതിൽ നിന്നും നാം പഠിക്കേണ്ട, അതായത് ചൈന ശക്തിപ്പെടുന്ന ലോകത്തിന്റെ നാൽക്കവലകളിൽ പേശിബലം കാണിച്ച് നിൽക്കുന്ന ചൈന ഈ ഒരു പ്രത്യേക ശ്രീലങ്കയുടെ ഈ പ്രത്യേക പ്രതിസന്ധിയിൽ നാം പഠിക്കേണ്ട പാഠങ്ങൾ എന്താണ്?
ചൈനയുടെ സാമ്പത്തിക സഹായത്തിന്റെ ഒരു റെക്കോർഡ് പരിശോധിച്ചാൽ ചൈനയുമായി സാമ്പത്തിക ബന്ധങ്ങളിൽ ഏർപ്പെട്ട രാജ്യങ്ങൾ കടക്കണിയിലേക്ക് നീങ്ങുന്ന ഒരവസ്ഥയാണ്. അത് ശ്രീലങ്കയുടെ മാത്രം പ്രശ്നമല്ല, പാകിസ്ഥാനും ഇതേ അവസ്ഥയിലാണ്. പാകിസ്ഥാനിൽ വളരെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്നത്. അതായത് ചൈനയുടെ സിഞ്ചിയാങ് മേഖലയും അത് പാകിസ്ഥാൻ ബലൂചിസ്ഥാനിലെ പാകിസ്ഥാനിലെ ഒരു പ്രവിശ്യയായ ബലൂചിസ്ഥാനിലെ ഗ്വദർ എന്ന് പറയുന്ന തുറമുഖവുമായി ബന്ധം, ഗ്വദർ തുറമുഖം തന്നെ വലിയൊരളവിൽ വളർത്തിയെടുത്തതും അല്ലെങ്കിൽ അത് പണി കഴിപ്പിച്ചതും ചൈനയാണ്. പക്ഷേ ഇപ്പോൾ ഒരവസ്ഥ എന്ന് പറയുന്നത് പാകിസ്ഥാൻ ചൈനയുടെ ഒരു പ്രവിശ്യയായി മാറുമോ എന്ന സംശയം പാകിസ്ഥാനിലെ തന്നെ സിവിൽ സമൂഹത്തിനുള്ളിൽ ശക്തിപ്പെടുകയാണ്. അതുമാത്രമല്ല, ഈ ചൈനയുമായി സാമ്പത്തിക ബന്ധങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതുവഴി പാകിസ്ഥാനിൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഏതാണ്ട് അസ്തമിച്ച മട്ടാണ്. ചൈന നടപ്പാക്കുന്ന അല്ലെങ്കിൽ സാമ്പത്തികമായി ചൈന ഇടപെടുന്ന മേഖലകളിൽ അല്ലെങ്കിൽ അവരുടെ പദ്ധതികളിലെല്ലാം ചൈനയിൽ നിന്നും തൊഴിലാളികൾ വന്ന് കാര്യങ്ങൾ ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ബലൂചിസ്ഥാനിൽ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന പല ചൈനീസ് എഞ്ചിനീയർമാരും വധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതേ അവസ്ഥ തന്നെയാണ് ശ്രീലങ്കയിലും. ശ്രീലങ്കയിൽ ഹൻബൻതോട്ട എന്ന് പറയുന്ന അവരുടെ ദക്ഷിണ മേഖലയിലുള്ള ആ പോർട്ട് വികസിപ്പിക്കുന്ന തുറമുഖം വികസിപ്പിക്കുന്നതിന് വേണ്ടി ചൈന വൻതോതിൽ സാമ്പത്തിക സഹായം നൽകി. പക്ഷേ ആ സാമ്പത്തിക സഹായം അത് അതിൻ്റെ കാലപരിധിക്കുള്ളിൽ ശ്രീലങ്കയ്ക്ക് മടക്കി നൽകാൻ കഴിയാത്ത സാഹചര്യത്തിൽ അത് 99 വർഷത്തേക്ക് ലീസിനെടുക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ, ശ്രീലങ്ക ആ പ്രദേശത്തിൻ്റെ പരിപൂർണമായ അവകാശം ചൈനയ്ക്ക് കൈമാറ്റം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. ഇപ്പോൾ പുതിയതായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും നടന്നിട്ടുള്ള ഒരു കരാർ, അത് വളരെ രസകരമായിട്ടുള്ള ഒന്നാണ്. കൊളംബോയ്ക്ക് സമീപം പോർട്ട് സിറ്റി ഓഫ് കൊളംബോ എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ ഒരു പദ്ധതി ശ്രീലങ്ക പ്ലാൻ ചെയ്യുന്നുണ്ട്. അതാണ് $14 ബില്യൺ മുതൽ മുടക്ക് പ്രതീക്ഷിക്കുന്ന ഒരു പദ്ധതിയാണത്. അത് ദുബായിയുടെ ഒരു മാതൃകയിൽ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണൊക്കെ ആയിട്ട് വികസിപ്പിക്കാനാണ് ഉദ്ദേശിച്ചുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അതിനുവേണ്ടി 269 ഹെക്ടർ സ്ഥലമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും വീണ്ടെടുക്കേണ്ടത്. അതിൻ്റെ പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ വേറെ, അതിനെക്കുറിച്ച് പലതരത്തിലുള്ള ആലോചനകളും ഒക്കെ നടക്കുന്നുണ്ട്. പലതരത്തിലുള്ള പരിസ്ഥിതി സംഘടനകളൊക്കെ അതിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ വീണ്ടെടുക്കുന്ന 269 ഹെക്ടർ സ്ഥലത്ത് അതിൽ 116 ഹെക്ടർ സ്ഥലം ചൈനയ്ക്ക് 99 വർഷത്തേക്ക് ലീസിന് നൽകാനാണ് തീരുമാനം. ചൈന ഇതുവരെ ഈ അതിൽ 10% പണം മാത്രമാണ്, $1.4 ബില്യൺ മാത്രമാണ് ഈ പദ്ധതിയിൽ മുതൽ മടക്കിയിട്ടുള്ളതെന്ന് ആലോചിക്കുക. ഏതാണ്ട് പകുതിക്കടുത്ത് വീണ്ടെടുക്കുന്ന സ്ഥലം ചൈനയ്ക്ക് നൽകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ചൈന എവിടെയൊക്കെ സാമ്പത്തികമായ പദ്ധതികളുടെ രൂപത്തിലോ സഹായങ്ങളുടെ രൂപത്തിലോ ഇടപെടുന്നുണ്ടെങ്കിലും അവിടെയെല്ലാം തന്നെ, പ്രത്യേകിച്ച് അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് സത്യത്തിൽ ചൈനയുടെ സ്വാധീനം ഉറപ്പിക്കാനും നേരത്തെ മറ്റ് അതായത് ബ്രിട്ടൻ ഗുഡ് സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചൈനയുടെ നേരിട്ടുള്ള ഒരു ആധിപത്യത്തിലേക്ക്, അത് ആ പ്രദേശങ്ങളെ ആകെ ചൈനയുടെ കീഴിലേക്ക് കുറഞ്ഞ കാലപരിധി, 99 വർഷം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു കുറഞ്ഞ കാലപരിധിയില്ല. ഇന്ത്യയിൽ തന്നെ ബ്രിട്ടീഷ് ആധിപത്യം നിലനിന്നത് 190 വർഷമാണ്, ഏതാണ്ട് അതിന്റെ പകുതിയോളം വരുന്ന കാലഘട്ടമാണ് ചൈന ഒരു പ്രദേശത്തെ, പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു മേഖലയിലെ വളരെ തന്ത്രപരമായ വളരെ പ്രാധാന്യമുള്ള ഈ മേഖലയെ പൂർണ്ണമായ തങ്ങളുടെ നിയന്ത്രണത്തിനുള്ളിൽ, തങ്ങളുടെ നിയമപരിധിക്കുള്ളിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ചൈനയുമായുള്ള സാമ്പത്തിക ബന്ധങ്ങൾ, അത് മാൽദ്വീപ്സിനും അത് അനുഭവപ്പെട്ടതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇപ്പോഴത്തെ ഗവൺമെന്റ് കുറച്ചുകൂടി വ്യത്യസ്തമായ നിലപാടെടുക്കുന്നതുകൊണ്ട് അത് ചൈനയിൽ നിന്നും ഒരു അകലം പാലിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എങ്ങനെയാവും തുടർന്നുള്ള കാലം മാൽദ്വീപ്സിൽ എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. നേപ്പാളിലും ഭൂട്ടാനിലും ഒക്കെ ഇതിന് സമാനമായ സാഹചര്യങ്ങളിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ചൈന ഇപ്പൊ ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും ചൈനയുടെ ഇടപെടൽ പണം ലഭിക്കുന്നുണ്ട്, പക്ഷേ ഫലത്തിൽ അത് തങ്ങളുടെ മറ്റൊരു തരത്തിലുള്ള കൊളോണിയലിസത്തിന് വഴിവെക്കുമോ എന്നൊരു ആശങ്ക ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചൈനയുടെ സഹായം സ്വീകരിക്കുന്ന രാജ്യങ്ങളിലെല്ലാം ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ചൈനയുടെ സഹായം ആര് സ്വീകരിച്ചാലും ഇത്തരം ചില കാണാച്ചരടുകൾ അതിലുണ്ട്, ആ സഹായത്തിൽ പതിയിരിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്ന് മറ്റ് വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ സ്വീകരിക്കുന്ന സാമ്പത്തിക സഹായത്തെക്കാൾ കൂടുതൽ തങ്ങളുടെ രാജ്യപരമാധികാരത്തെ പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള വ്യവസ്ഥകളാണ് അചിരേണ ആ സാമ്പത്തിക സഹായത്തിന്റെ മറവിൽ സംഭവിക്കുക എന്നുള്ളതാണ് ശ്രീലങ്കയുടെ ഉദാഹരണം തെളിയിക്കുന്നത്. അത് തികച്ചും ഈ രാജ്യപരമാധികാരം എന്നുള്ള സങ്കല്പത്തെ പ്രധാനമായി കാണുന്ന രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണെന്ന് പറയുന്നത്.
വിചാരിക്കുന്ന അത്ര എളുപ്പമാണോ ഈ ചൈനീസ് കാണാച്ചരടുകളിൽ നിന്നും ഈ പല രാജ്യങ്ങൾക്കും ഇനി പുറത്തു വരാൻ?
അത് അത്ര തന്നെ എളുപ്പമാണെന്ന് പറയാൻ കഴിയില്ല. അത് ശ്രീലങ്കയുടെ അനുഭവം സൂചിപ്പിക്കുന്നത് അവരുടെ വലിയ ദീർഘമായ കാലപരിധിക്കുള്ളിലല്ല അവരുടെ വായ്പകളൊക്കെ തിരിച്ചടയ്ക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായി ചെറിയ രാജ്യങ്ങൾക്ക് അത്ര എളുപ്പത്തിൽ വായ്പ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും ഈ ചൈനയിൽ നിന്നും സാമ്പത്തികമായ സഹായം ശ്രീലങ്ക സ്വീകരിക്കുന്ന സന്ദർഭത്തിൽ ഈ 99 വർഷത്തേക്ക് ഈ അവർ നിർമ്മിച്ചെടുക്കുന്ന ഈ പോർട്ട് അവർക്ക് ലീസിന് നൽകേണ്ടി വരും എന്ന് അവർ കരുതിയിരുന്നില്ല. പക്ഷേ അവർക്ക് വായ്പ തിരിച്ചടയ്ക്കാനാവാത്തൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചൈന നിലപാട് കടുപ്പിക്കുകയും ഫലത്തിൽ അവർക്ക് വായ്പ തിരിച്ചടയ്ക്കുന്നതിന് പകരമായി ഈട് നൽകേണ്ട ഒരു സാഹചര്യം വേണമല്ലോ. ഒരു സോഫ്റ്റ് ലോൺ എന്നുള്ള നിലയിലല്ല അവരത് നൽകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ എത്ര കാലം വളരെ നാളുകളായിട്ടില്ല ഈ അമ്പൻതൊട്ട പോർട്ടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ട്, അത് ശ്രീലങ്കയ്ക്ക് ഈ വായ്പ തിരിച്ചടയ്ക്കാനാവാത്തൊരു സാഹചര്യത്തിൽ അത് വളരെ പെട്ടെന്ന് തന്നെ അവർ അത് ലീസിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് അത് സൂചിപ്പിക്കുന്ന ഒരിക്കലും ഈ കടക്കണിയിൽ പെട്ടാൽ, പ്രത്യേകിച്ച് ചൈനയുടെ സാമ്പത്തികമായിട്ടുള്ള സഹായം സ്വീകരിച്ചു കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ അതിൽ നിന്ന് പുറത്തു വരാൻ ചെറു രാജ്യങ്ങൾക്ക് കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് യൂറോപ്പിലെ തന്നെ പല രാജ്യങ്ങളിലും ഈ ചൈനയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കാൻ അത്രയും വികസിതമല്ലാത്ത യൂറോപ്യൻ രാജ്യങ്ങൾ പലതും, അതായത് സാമ്പത്തികമായ ഒരല്പം പിന്നിൽ നിൽക്കുന്ന രാജ്യങ്ങൾക്ക് പലർക്കും താല്പര്യമുണ്ടെങ്കിലും അവർ ഈ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ നിന്ന് ഇനിയും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പുറകോട്ട് പോകാനാണ്. ശ്രീലങ്കയുടെ അനുഭവം നിശ്ചയമായിട്ടും പല രാജ്യങ്ങളെക്കുറിച്ചും ചൈനയുടെ സഹായം സ്വീകരിക്കുന്നത് ഗുണകരമാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യത്തിൽ സംശയമില്ല.
ഇത് ഓൾ ഓഫ് എ സഡൻ ഉണ്ടായ ഒരു പ്രശ്നമാണോ? ഇത് ശ്രീലങ്കയ്ക്ക് ഇത് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല. ഇത്ര വലിയ ഒരു പ്രതിസന്ധി, പട്ടാളത്തിനെയൊക്കെ ഇറക്കി പെട്രോൾ പമ്പുകൾ നിയന്ത്രിക്കേണ്ട ഒരു അവസ്ഥ, ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു, അതായത് വിലക്കയറ്റം എന്നൊക്കെ പറഞ്ഞാൽ അവിശ്വസനീയമായ തരത്തിലുള്ള വിലക്കയറ്റമാണ്. അരിയുടെയൊക്കെ വില കയറിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ അതിൻ്റെ ഒരു കണക്ക് നോക്കുകയായിരുന്നു. ഇത് അരിയുടെ വില ഒരാഴ്ചക്കകം ശ്രീലങ്കൻ റുപ്പിയിലെ ഒരു കിലോയ്ക്ക് 500 രൂപയാകും എന്നാണ് പറയുന്നത്. ഇത് വിശേഷ ഇത് ഇവരുടെ മനസ്സിൽ വന്നേയില്ല ഇങ്ങനൊരു ക്രൈസിസിലേക്ക് നീങ്ങുന്നുണ്ടെന്നുള്ള കാര്യം.
ക്രൈസിസിൽ വന്നുകൂടാതിരിക്കാൻ സാധ്യതയില്ല. കാരണം കഴിഞ്ഞ 2 വർഷക്കാലമായി ശ്രീലങ്കയിലെ സാമ്പത്തിക വിദഗ്ധന്മാർ ഇങ്ങനെയൊരു അപകടം പതിയിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നതാണ്. പക്ഷേ ഗവൺമെന്റ് പല കാര്യങ്ങളിലും കടുംപിടുത്തം പിടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് ഈ ജൈവകൃഷിയിലേക്ക് മടങ്ങാനുള്ള തീരുമാനം, ജൈവകൃഷിയിലേക്ക് മടങ്ങാനുള്ള, ഇപ്പൊ പല ആളുകളും ജൈവകൃഷിയിലേക്ക് മടങ്ങിയത് കൊണ്ടാണ് ശ്രീലങ്ക ഇങ്ങനൊരു പ്രതിസന്ധിയിൽ പെട്ടത് എന്ന് പറയുകയും ജൈവകൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാർ സത്യത്തിൽ ഒരു വലിയ ദ്രോഹമാണ് സമൂഹത്തോട് ചെയ്യുന്നത് എന്ന നിലയിലും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതല്ല ശരി. ശ്രീലങ്ക ഒരു പ്രതിസന്ധിയുടെ വക്കീലായിരുന്നു. ആ പ്രതിസന്ധിയുടെ വക്കിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി ജൈവകൃഷിയിലേക്ക് ഏത് സമൂഹം നീങ്ങിയാലും ആദ്യഘട്ടത്തിൽ ഉൽപ്പാദനം കുറയും, യാതൊരു സംശയവുമില്ല. അത് കുറച്ച് കാലം കൊണ്ട് മാത്രമേ ആ ഉൽപ്പാദന വർധനവിലേക്ക് ജൈവകൃഷിയുടെ സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ അവിടെ സംഭവിച്ചത് ഈ ഈസ്റ്റർ ബോംബിങ്ങിന് ശേഷം ടൂറിസത്തിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞു, അതുപോലെ പാൻഡമിക് വന്നതോടുകൂടി, മഹാമാരി വന്നതോടുകൂടി അത് വീണ്ടും കുറഞ്ഞു. മറ്റ് പല രാജ്യങ്ങളും ഇതിനിടയ്ക്ക് വന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ശ്രീലങ്ക വായ്പ എടുത്തത് പലതും അന്താരാഷ്ട്ര നാണയനിധി പോലുള്ള സംഘടനകളിൽ നിന്നല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി അവർ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് വായ്പ എടുക്കുന്ന മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കുറഞ്ഞ കാലപരിധിക്കുള്ളിൽ വായ്പ തിരിച്ചടയ്ക്കേണ്ട അല്ലെങ്കിൽ പലിശ കൂടുതലുള്ള അങ്ങനെയുള്ള മേഖലകളിൽ നിന്നാണ് വായ്പ എടുത്തുകൊണ്ടിരുന്നത്. കാരണം പല കാര്യങ്ങളിലുമുള്ള പ്രത്യേകിച്ച് വളരെ ഉപഭോഗ ത്വര കാര്യമായിട്ടുള്ള അങ്ങനെ ഒരു ഉപഭോഗ സമൂഹമാണ് ശ്രീലങ്ക. അപ്പോൾ IMF പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുത്താൽ പല നിയന്ത്രണങ്ങൾക്കും അവർ വിധേയമാകേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഒരു പക്ഷേ അങ്ങനെ ചെയ്തത്. പക്ഷെ അത് ഈ വായ്പ അടയ്ക്കാനുള്ള കാലപരിധി കുറയ്ക്കുകയും
കേരളവുമായിട്ട് എന്തെങ്കിലും സമാനതയുണ്ടോ? ഉപഭോഗ സമൂഹവും വായ്പ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ
കേരളവും സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ എൻറ്റിറ്റിക്ക് ഉള്ളിലായതുകൊണ്ട്, ഒരു സ്വതന്ത്ര പരമാധികാര പ്രദേശം അല്ലാത്തത് കൊണ്ട് കേരളത്തിന് അങ്ങനെ ഒരു പ്രശ്നം തൽക്കാലം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ കേരളം അങ്ങനെയല്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ശ്രീലങ്ക പിന്തുടരുന്ന ഏതാണ്ട് അതെ കേരളത്തിന്റെ വരുമാനത്തിലും 10% ഏതാണ്ട് ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമാണ്. അപ്പൊ നമ്മൾ വളരെ സമാനതകളുണ്ട് കേരളത്തിനായിട്ട്.
വേറൊരു കാര്യം കൂടെ ഉണ്ട്, വേറൊരു കാര്യം കൂടി ഞാനിപ്പോ ഇന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ഏതാണ്ട് മുഴുവൻ ഭക്ഷ്യ വസ്തുക്കളും അത് അവരുടെ ഉപഭോഗ വസ്തുക്കളും മിക്കവാറും വലിയൊരു ശതമാനം ശ്രീലങ്കയ്ക്ക് പുറത്തുനിന്ന് വരുന്നതാണ്. അതായത് അവരുടെ സമ്പത്തിന്റെ വലിയൊരു തുക വിദേശ നാണ്യത്തിന് വേണ്ടി വിദേശത്തേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്.
യാതൊരു സംശയവുമില്ല. അത് ഈ ഉപഭോഗ വസ്തുക്കൾ പുറത്തുനിന്ന് കാര്യമായി ഉപഭോഗ സമൂഹമായി മാറുകയും ഉപഭോഗ വസ്തുക്കളെല്ലാം തന്നെ പുറത്തുനിന്ന് വരുത്തേണ്ട സാഹചര്യം ഉണ്ടാകും. പ്രത്യേകിച്ച് ഇന്ധനം അടക്കമുള്ള കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തുന്ന ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന്, അടിസ്ഥാന വികസനത്തിന് നിശ്ചയമായും പ്രാധാന്യം കൊടുക്കണം, കൃഷിക്ക് പ്രാധാന്യം കൊടുക്കണം, മറ്റ് മേഖലകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പക്ഷേ അതിന്റെ സമയം വല്ലാതെ ഈ മഹാമാരിയുടെ മറ്റൊരു ശ്രീലങ്കൻ തൊഴിലാളികൾ ഗൾഫ് പോലുള്ള മേഖലകളിലൊക്കെ ധാരാളമായി ജോലി ചെയ്യുന്നുണ്ട്. അവർ ഈ മഹാമാരി വന്നതോടെ അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നത് അത് എല്ലാം കൂടെ ഒരു സമയത്ത് സംജാതമായ ഒരു സാഹചര്യമാണ്. ഈ മഹാമാരി ഉണ്ടായിരുന്നില്ലെങ്കിൽ, ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ശ്രീലങ്കയ്ക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടുത്തെ ആഭ്യന്തര ഉൽപാദനം ഇല്ലാതായി, ജൈവകൃഷിയിലേക്ക് തേയില തോട്ടങ്ങൾ ആ മേഖല ജൈവകൃഷിയിലേക്ക് മാറിയതോടുകൂടി ഉൽപാദനം വല്ലാതെ കുറഞ്ഞു. തേയിലയാണ് പ്രധാനപ്പെട്ട ഒരു കയറ്റുമതി ഐറ്റം, അതിന് കുറഞ്ഞു. അതുമാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് റെമിറ്റൻസ് എന്ന നിലയിൽ ലഭിക്കുന്ന പണം ഇല്ലാതായി, ആഭ്യന്തരമായി തന്നെ തൊഴിലില്ലായ്മ വല്ലാതെ വർദ്ധിക്കുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല ഈ 2 വർഷക്കാലത്തിനിടയിൽ പല സന്ദർഭങ്ങളിലും ശ്രീലങ്കൻ സർക്കാർ IMF പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങളെ സമീപിച്ച് വായ്പ എടുക്കണം എന്നുള്ളത് അവിടുത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഗവൺമെന്റ് അതിന് തയ്യാറായില്ല. അവർ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, ഇപ്പൊ ചൈനയാണ് പ്രധാനമായിട്ടും അവർ കണ്ടിരുന്നത്, ചൈനയിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും ഒക്കെ വായ്പ എടുക്കാം, മറ്റ് രാജ്യങ്ങളിൽ ജപ്പാനിൽ നിന്നും ഒക്കെ വായ്പ എടുക്കാം.
ശ്രീലങ്കൻ ഗവൺമെന്റിനെ കുറിച്ച് മാത്യു പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. 3 സഹോദരന്മാരാണ് അവിടെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോതബാംഗ രാജപക്ഷ പ്രസിഡന്റായി, ചേട്ടൻ മഹീന്ദ്ര രാജപക്ഷ പ്രധാനമന്ത്രിയാണ്, അനിയൻ ബാസിൽ രാജപക്ഷ ധനമന്ത്രിയാണ്. ഈ ജനവിധി എല്ലാം തന്നെ, ഇത്രയും വലിയ ജനവിധി ഈ കുടുംബത്തിന് നൽകിയത് സാമ്പത്തിക സുരക്ഷ അവർ ഉറപ്പുവരുത്തും എന്ന് വിചാരിച്ചിട്ടാണ്. ഈ രാജപക്ഷ ഗവൺമെന്റിന്റെ പരാജയമായിട്ട് ഇതിനെ കാണുന്നുണ്ട്?
നിശ്ചയമായിട്ടും രാജപക്ഷ ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഈ സഹോദരന്മാര് 2005 മുതൽ അവരാണ് ഭരിക്കുന്നത്. അതിന്റെ ചെറിയൊരു കാലം മാത്രമേ, മൈത്രിപാല സിരിസേനയുടെ നേതൃത്വത്തിൽ റെനിൽ വിക്രമസിംഗെ പ്രധാനമന്ത്രിയായി വന്ന ഒരു 4 വർഷം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി ഏതാണ്ട് 2005 മുതൽ ഇപ്പോൾ വരെ ഈ രാജപക്ഷ കുടുംബമാണ് ശ്രീലങ്ക ഭരിക്കുന്നത്. അതുമാത്രമല്ല, ഈ കുടുംബം രാജ്യത്തിൻ്റെ 70% പണം കൈകാര്യം ചെയ്യുന്നത് ഈ കുടുംബമാണ്. അത് അത്തരമൊരു സാഹചര്യം, പൊതുവേ ശ്രീലങ്കൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ ഈ കുടുംബങ്ങൾക്ക്, അതുപോലെ തന്നെ മുന്തിയ ഗോയിഗാമ എന്ന് പറയുന്ന ആ ഒരു ജാതി കാസ്റ്റ്, ഗോയിഗാമ കാസ്റ്റ്, അതാണ് ഈ സിനിമാവ് ബന്ദാരനായിക കുടുംബം വന്നുകൊണ്ടിരുന്ന ആ ഒരു മേഖലയിൽ നിന്നാണ്. അവർക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അവർ വളരെ എലിറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു തരം രാഷ്ട്രീയമാണ് അവിടെ ഈ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു കുടുംബാധിപത്യത്തിലേക്ക്, അതും ഈ സമ്പത്തിന്റെ ഒരു കേന്ദ്രീകരണം ഈ അവസ്ഥയിൽ ഉണ്ടാകുന്നത് ശ്രീലങ്കയുടെ ചരിത്രത്തിൽ ആദ്യമാണ്. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ ശ്രീലങ്കയിലെ തമിഴ് വംശീയതയുമായി ബന്ധപ്പെട്ട പ്രശ്നം, ആഭ്യന്തര യുദ്ധം. ആ ആഭ്യന്തര യുദ്ധത്തിൽ ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ട് എന്ന് ജനങ്ങൾ കരുതുകയും വിജയിക്കണമെങ്കിൽ മുൻപിൻ നോക്കാതെ സാഹസികമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതാവ് ആവശ്യമാണ് എന്ന് അവർ കരുതുകയും ചെയ്ത സാഹചര്യത്തിലാണ് മഹീന്ദ രാജപക്ഷ ഒരു നേതാവ് എന്ന നിലയിൽ ഉയർന്നു വരുന്നത്. അത് 2009 പ്രത്യക്ഷത്തിൽ LTTE ഇല്ലാതാക്കാൻ സാധിക്കുകയും ചെയ്തു മഹീന്ദ രാജപക്ഷ. അത് നൽകിയ ഒരു ആത്മവിശ്വാസം ശ്രീലങ്കൻ സമൂഹത്തെ തന്നെ വലിയ അളവിൽ മിലിറ്ററൈസ് ചെയ്യുകയും ഒരു കൃത്യമായി പറഞ്ഞാൽ തമിഴ് വംശജർക്കെതിരായ ഒരുതരം വംശീയ ബോധത്തിന്റെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയും ചെയ്തു. അപ്പൊ ആ ഒരു അനുകൂലമായ പ്രത്യയശാസ്ത്ര സാഹചര്യം പരിപൂർണമായി മുതലാക്കിക്കൊണ്ടാണ് ഈ കുടുംബം അതിൻ്റെ രാഷ്ട്രീയാധിപത്യവും സാമ്പത്തികാധിപത്യവും ശ്രീലങ്കയ്ക്ക് മേൽ നേടിയെടുത്തത്. അത് അത്ര എളുപ്പത്തിൽ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ പൊതുസമൂഹം, ശ്രീലങ്കയിലെ പൗരസമൂഹം സത്യത്തിൽ വളരെ ശക്തമാണ്. മറ്റേത് ദക്ഷിണേഷ്യൻ രാജ്യങ്ങളെക്കാളും പൗരസമൂഹം വളരെ ശക്തമായിട്ടുള്ള ഒരു രാജ്യമാണ് ശ്രീലങ്ക. പക്ഷേ ഈ വംശീയ യുദ്ധം, ശ്രീലങ്കൻ സർക്കാരും തമിഴ് വംശജരുമായിട്ടുള്ള യുദ്ധം ഈ പൗരസമൂഹത്തെ തന്നെ വലിയ ഒരളവിൽ മിലിറ്ററൈസ് ചെയ്യുകയും അത് ശ്രീലങ്കൻ സർക്കാരിന് അനുകൂലമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ശ്രീലങ്കൻ പൗരസമൂഹത്തിൽ നിന്നും ചില പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അത് പാർട്ടികളുമായി ഒന്നും ബന്ധമില്ലാതെ ആളുകൾ പുറത്തിറങ്ങി, വീടിന് പുറത്തിറങ്ങി ഒരു പ്ലാക്കാർഡ് വിളിച്ചിട്ട് ഈ സർക്കാർ രാജിവെക്കണമെന്നും ഞങ്ങൾ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നൊക്കെ പറയുന്ന നിലയിലേക്ക് ആളുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതൊരു ശുഭസൂചനയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു പരിധിവരെ ഒരു ആന്തരികമായ ശക്തി നഷ്ടപ്പെട്ടു പോയ ഒരു പൗരസമൂഹം കഴിഞ്ഞ ഒരു 10-15 വർഷക്കാലമായി പരിപൂർണമായി സൈനികവൽക്കരിക്കപ്പെടുകയും ശ്രീലങ്കൻ സിംഹള ഭൂരിപക്ഷവാദത്തിന് കീഴ്പ്പെടുകയും ചെയ്ത ഒരു പൗരസമൂഹം ഇപ്പോൾ അതിന് എതിരായി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് ഇത്രയും വലിയൊരു സാമ്പത്തിക പ്രതിസന്ധി വേണ്ടി വന്നു എന്നുള്ളത് ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സംഗതിയാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഈ പൗരസമൂഹത്തിന്റെ ശക്തി വളരെ ഉള്ള ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് അതിന്റെ ഓർമ്മകൾ തന്നെ, അതിന്റെ ഒരു ചരിത്രം അത്ര പെട്ടെന്ന് എല്ലാവർക്കും ഇല്ലാതാക്കാൻ കഴിയുന്നതല്ലോ. ആ ഓർമ്മ ശ്രീലങ്കൻ പൗരസമൂഹത്തെ വീണ്ടും ഈ സർക്കാരിന്റെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരും, അവരുടെ നിലപാടുകളെ ശക്തിപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആണ് ഈ ഈ ഒരു വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിലും കാണുന്ന ഒരു വെള്ളിവെളിച്ചം എന്നുള്ളതാണ്.
വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് മാത്യു ഇപ്പൊ പറഞ്ഞത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് നമ്മുടെ ചർച്ചയുടെ. ഈ തമിഴ് വംശജർ ആണോ സാമ്പത്തികമായി ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗം ശ്രീലങ്കയിൽ?
കൊളോണിയൽ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തമിഴ് വംശജർക്ക് പ്രാധാന്യം, പലതരത്തിലും പ്രാധാന്യം ലഭിച്ചിരുന്ന ഒരു ഘട്ടമാണ്. അവർക്ക് ഗവൺമെന്റ് ജോലികളിൽ അവരുടെ ജനസംഖ്യയെക്കാൾ ജനസംഖ്യ ആനുപാതികമല്ലാത്ത തരത്തിലുള്ള പ്രാധാന്യം ലഭിച്ചിരുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് പ്രാധാന്യം ലഭിച്ചിരുന്നു. ഇപ്പം സ്പോർട്സ്, അങ്ങനെ എല്ലാ മണ്ഡലങ്ങളിലും തമിഴ് വംശജർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതാണ് അവർ വലിയ പരിധിവരെ സിംഹള ഭൂരിപക്ഷവാദത്തെ ശക്തിപ്പെടുത്തിയത്. പക്ഷെ കഴിഞ്ഞ ഒരു 25 വർഷക്കാലത്തിൻ്റെ ചരിത്രമെടുത്താൽ ഈ വംശീയ യുദ്ധം ഒരു വലിയ പരിധിവരെ തമിഴ് വംശജരുടെ പണവും അവരുടെ സാമ്പത്തിക ശേഷിയും അധികാരവും എല്ലാം നഷ്ടപ്പെടുത്തുന്നത്, പണവും അധികാരവും ഒരേപോലെ നഷ്ടപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ്. അത് വളരെ ഡിസംബേർഡ് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് അവർ മാറിയിട്ടുണ്ട്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊന്ന്, തമിഴ് സമൂഹത്തിൽ തന്നെ വലിയൊരു ഒരു വർഗീയ വിഭജനം ഉണ്ടായിട്ടുണ്ട്. അതായത് തമിഴ് ഭാഷ സംസാരിക്കുന്ന മുസ്ലിങ്ങൾ ഒരു വിഭാഗമായും ആ മുസ്ലിങ്ങളല്ലാത്തവർ മറ്റൊരു വിഭാഗമായി മാറുന്ന ഒരവസ്ഥയുണ്ട്. അതിൻ്റെ ഒരു കാരണം LTTEയുടെ തന്നെ നയങ്ങളാണ്. LTTEയും മുസ്ലിങ്ങൾക്കെതിരായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അതാണ് അതിൻ്റെ കാരണം. അത് തമിഴ് പൊളിറ്റിക്കൽ ഒപ്പീനിയനും ഡിവൈഡ് വല്ലാതെ വിഭജിതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അത് അതുകൊണ്ട് തന്നെ ഒരു യോജിച്ചുള്ള ഒരു ചെറുത്തുനിൽപ്പ് ശ്രീലങ്കൻ ഭൂരിപക്ഷ നിലപാട് സ്വീകരിക്കുന്ന സിംഹള ഭൂരിപക്ഷവാദത്തിൻ്റെ സർക്കാരുകൾ നടത്തുന്ന വംശീയ മർദ്ദനത്തിനെതിരായി യോജിച്ചിട്ടുള്ള ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞ കുറേ കാലങ്ങളെങ്കിലുമായിട്ട് തമിഴ് വംശജർക്ക് കഴിയുന്നില്ല. അതാണ്, അതുകൊണ്ടാണ് അവർ വളരെ വലിയ ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥയിലേക്ക് നീങ്ങിയിട്ടുള്ളതെന്നാണ് കരുതുന്നത്.
വൻതോതിൽ അഭയാർത്ഥികളുടെ ഒരു പ്രവാഹം തമിഴ്നാട്ടിലേക്ക് വന്നിട്ടില്ല. എന്റെ അറിവ് ശരിയാണെങ്കിൽ രണ്ട് ബോട്ടുകളിൽ അഭയാർത്ഥികൾ വന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ 1000 പേരോളം വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു വൻതോതിലുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം ഈ ക്രൈസിസ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ തമിഴ് വംശജരുടെ ഒരു അഭയാർത്ഥി പ്രവാഹം തമിഴ് തീരത്തേക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്?
തീർച്ചയായും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം തമിഴ്നാട്ടിലെ ഗവൺമെന്റ് കൃത്യമായും അഭയാർത്ഥികൾക്കെതിരായ ഒരു നയം സ്വീകരിക്കില്ല എന്നുള്ളത് തമിഴ് വംശജർക്കറിയാം.
അവർക്കറിയാം.
അതുകൊണ്ട് തന്നെ നിശ്ചയമായിട്ടും തമിഴ് വംശജരുടെ, പ്രത്യേകിച്ച് ഉത്തര ശ്രീലങ്കയിലുള്ള തമിഴ് വംശജരുടെ ഒരു വലിയ ഒഴുക്ക് ഇന്ത്യയിലേക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും വായിച്ചു, ഏതാണ്ട് 50,000 ശ്രീലങ്കൻ രൂപ കൊടുത്തിട്ടാണ് ഒരു വള്ളത്തിൽ 4 പേര് ഇവിടെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അങ്ങനെയായാലും അവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലം എന്ന നിലയിലേക്ക് ഈ ആൻസൈറ്റി അനുഭവിക്കുന്ന ആകാംക്ഷ വല്ലാതെയുള്ള ഒരു വിഭാഗം ആൾക്കാർ നിശ്ചയമായിട്ടും അത്തരത്തിലുള്ള ഒരു സാഹസികമായ നിലപാട് തയ്യാറാകുന്ന നിലയിലേക്കാണ് വരുന്നത്. ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെന്റിനും അതിന് അങ്ങനെ അഭയാർത്ഥികൾ വന്നാൽ അവർക്കെതിരായ ഒരു നിലപാടെടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത്.
ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് നമ്മൾ പോവുകയാണ്. ശ്രീലങ്ക ആഭ്യന്തര പ്രശ്നം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റായിട്ട് ഞാൻ കാണുന്നത് നിരന്തരം വിദേശ വായ്പയെയും വിദേശ കടത്തിനെയും ആശ്രയിച്ച് ജീവിക്കുന്ന സാമ്പത്തിക സമൂഹങ്ങൾ ഭാവിയിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധിയിലേക്കുള്ള ചൂണ്ടുപലകയായിട്ട് എല്ലാ രാജ്യങ്ങളിലും ഇതിനെ കാണണമെന്ന് പറഞ്ഞാൽ യോജിക്കുമോ മാത്യു?
തീർച്ചയായും. കാരണം ശ്രീലങ്കയുടെ അനുഭവം പ്രത്യേകിച്ച് കേരളം പോലൊരു പ്രദേശത്തിന് വളരെ പാഠങ്ങൾ നൽകുന്നുണ്ട്. നമ്മുടെ സാമ്പത്തിക ഘടന പോലെ ഈ റെമിറ്റൻസ് വലിയൊരളവിൽ വരുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക. അതേസമയം വലിയ നിലയ്ക്ക് ഒരു ഉപഭോഗ സമൂഹമായി മാറിയിട്ടുള്ള ഒന്നുമാണത്. അതുകൊണ്ട് തന്നെ കടം വാങ്ങി വികസനം അല്ലെങ്കിൽ കടം വാങ്ങി കാര്യങ്ങൾ നടത്തുന്ന ഒരു രീതിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കടം വാങ്ങാതിരിക്കാൻ കഴിയില്ല. പക്ഷേ വിവേചനപൂർവ്വം കടം വാങ്ങാനും ആ വാങ്ങുന്ന കടം തിരിച്ചടയ്ക്കാനാവുന്ന വിധത്തിൽ കടം വാങ്ങാനും ശ്രമിക്കാത്തടത്തോളം കാര്യം വളരെ വലിയ പ്രശ്നം ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ തന്നെ
ശ്രീലങ്കൻ സാമ്പത്തിക പ്രതിസന്ധി ഉപഭോഗ സംസ്കാരത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന മൂന്നാം ലോക സമൂഹങ്ങൾക്ക് നൽകുന്ന സൂചന വിദേശ നാണ്യത്തിലും വിദേശ വായ്പകളിലും ഏറ്റവും കൂടുതൽ ആശ്രയിച്ച് ജീവിച്ചാൽ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്.
തീർച്ചയായും. മൂന്നാം ലോക രാജ്യങ്ങൾ, പ്രത്യേകിച്ച് കേരളം, നമ്മുടെ സംസ്ഥാനവും ശ്രീലങ്കയുമായി ഒരുപാട് താരതമ്യങ്ങളുണ്ട്. ഉപഭോഗ സമൂഹമാണ്, റെമിറ്റൻസിൽ പുലരുന്ന സാമ്പത്തിക ഘടനയാണ്. അപ്പൊ ഇത്തരം സമൂഹങ്ങൾക്ക് വലിയ നിലയ്ക്ക് കടം വാങ്ങി ചെലവ് ചെയ്യേണ്ടി വരും. അക്കാര്യത്തിൽ കടം വാങ്ങാതിരിക്കാൻ സാധ്യമല്ല, അത് സംശയമൊന്നുമില്ല. പക്ഷേ ഈ കടം വാങ്ങുന്നത് വിവേചനപൂർവ്വം ആവണം എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കടം വാങ്ങിയാൽ തിരിച്ചടയ്ക്കാൻ കഴിയണം, ആ അർത്ഥത്തിൽ കടം വാങ്ങണം. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മുടെ നാട്ടിലും കേരളത്തിലും നടക്കുന്ന ചർച്ചകൾ, സാമ്പത്തിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇതാണ്, കടം വാങ്ങിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമ്പോൾ. ഒരു ഭാഗം വളരെ കൃത്യമായി കടം വാങ്ങിച്ച് തന്നെ വേണം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ, പക്ഷേ കടം വാങ്ങണം. കടം വാങ്ങുന്നതിന് ഞാൻ വ്യക്തിപരമായ ഇതിലുള്ള ഒരാളല്ല, പക്ഷേ കടം വാങ്ങുന്നത് വിവേചനപൂർവ്വമായിരിക്കണം. പൊതുകടം ഒരു പരിധിക്കപ്പുറം പോകാൻ ഇടയാവരുത്, അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു സ്ഥിതി വരും. അവസാനം വലിയ ക്രൈസിസിലേക്ക്, പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ഒക്കെ.
ആദ്യം തന്നെ മാത്യു സൂചിപ്പിച്ചതുപോലെ കേരളം ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട് ശ്രീലങ്കയ്ക്ക് നേരിട്ട പ്രതിസന്ധി പോലെ ഒരു പ്രതിസന്ധി ഒരുപക്ഷെ ഉണ്ടാവില്ലായിരിക്കും എന്ന് വിചാരിക്കാം. പക്ഷെ ഇത് നൽകുന്ന സൂചനകൾ കേരള സമൂഹം തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ള ഒരു പോയിന്റിൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഇത്രയും വിശദമായിട്ട്, ഇത്രയും സമയം ദില്ലി ദാലിക്ക് നൽകി ഇത്രയും വിശദമായി സംസാരിച്ചതിന് ഐ എം താങ്ക്ഫുൾ ടു യു. താങ്ക് യു പ്രൊഫസർ മാത്യു ജോസഫ് ഫോർ യുവർ ക്വാളിറ്റി ടൈം.
നന്ദി, നന്ദി ഗോപാലേഷ്. താങ്ക് യു.